ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், த நெக்ஸ்ட் ப்ரோக்ராம் இஸ் சாண்டோக்ய உபநிஷத் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
ஏதொரு வசுவும் நம்ம காணும் காரியம் அதான், ആ വസ്തുവിന്റെ സഹജമായതെന്തോ അത് നശിക്കുന്നില്ല. വസ്തു ഉള്ളിടത്തോളം അതുണ്ടാവും, എന്തുകൊണ്ട്? സ്വരൂപമാണ്. സഹജമായതിന്റെ നാശത്തേണ് സ്വരൂപനാശം. അഗ്നിയുടെ സ്വരൂപം ഉഷ്ണമായതുകൊണ്ട് അത് നശിക്കുന്നില്ല. അഗ്നി നിൽക്കുക, ഉഷ്ണം നശിക്കുക സംഭവിക്കുന്നില്ല. അതുപോലെ ഇതെല്ലാം സഹജമായിപ്പോയി. അനേക ജന്മങ്ങളിൽ, അനേക ജാഗ്രതകളിൽ ഈ ഭാവനകൾ സഹജമായി, അതുകൊണ്ട് നശിക്കുന്നില്ല. അത് തന്നെ സംഭവിക്കും സദ്ഭാവന, സത്താണെന്നുള്ള ബോധം. ആ ബോധം വന്നുകഴിഞ്ഞാൽ അത് നശിക്കുന്നില്ല. അത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ചിലർ പറയും ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ചിലരങ്ങനെയല്ല, അലസമായിട്ടുണരുന്നു. ജാഗ്രതയിലേക്ക് വരുന്നു, വീണ്ടും സുഷുപ്തിയിലേക്ക് പോകുന്നു, ജാഗ്രതയിലേക്ക് വരുന്നു. എന്തായാലും സുഷുപ്തി വിട്ട് ആ ജീവൻ പ്രകാശത്തിലേക്ക് വരുന്നു. അത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ശരി, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരാൾക്കും കഴിയില്ല ഈ നിമിഷം ഞാൻ സുഷുപ്തിയിൽ നിന്ന് മോചിതനായി. അന്ന് ഒരു നിമിഷത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. വന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ആ വരവിനെ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല, എത്ര സമർത്ഥനായാലും കഴിയും. അങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ സദ്ബോധം, സദാത്മികത്വ ബോധം, അത് സംഭവിക്കും. സംഭവിച്ചിട്ട് പിന്നെ അതിനെ തിരിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ല, അത് അസാധ്യവുമാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്ന സജ്ഞാനവും. ഭൗതികമായ ഭാവങ്ങൾ, ലൗകികമായ ഭാവങ്ങൾ, സഹജമായ ഭാവങ്ങൾ, അത് വന്നുചേരുന്നതും കടന്നുപോകുന്നതും അറിയത്തില്ല, നമുക്കറിയാൻ പറ്റത്തില്ല. സഹജമാകുന്നു അത്രമാത്രം. ആർക്കെങ്കിലും പറയാൻ കഴിയും ഇന്ന നിമിഷത്തിൽ ഞാൻ ബാല്യത്തെ വിട്ടു, ഇന്ന നിമിഷത്തിൽ ഞാൻ യൗവനത്തെ സ്വീകരിച്ചു, ഈ നിമിഷം ഞാൻ യൗവനത്തെ വിട്ടിരിക്കുന്നു, ഈ നിമിഷം മുതൽ വൃദ്ധനായിരിക്കുന്നു. ചിലപ്പോൾ ആലങ്കാരികമായിട്ട് ചിലരൊക്കെ പറയും, പരമാർത്ഥത്തിൽ അതിനങ്ങനെ ബോധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതോരോന്നും സഹജമാണ്. ഇതെങ്ങനെയോ കടന്നു വരുന്നു, എങ്ങനെയോ കടന്നു പോകുന്നു. ശരീര മനസ്സുകളെ ആശ്രയിച്ച് കുറച്ചു നേരം സഹജമായി നിൽക്കുന്നു, പിന്നെ ഇത് വിട്ടുപോകും. അതുപോലെ ഇവിടെ പറയുന്ന സദാത്മികത്വ ബോധവും. ബോധത്തെ തിരിച്ചറിയാൻ ബോധത്തിന് ആവശ്യം വരുന്നില്ല, കാരണം അത് സ്വയം തിരിച്ചറിവാണ്. അതിന് പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. എന്താണ് ആ സത് ബോധം, സദാത്മികത്വ ബോധം? പിതാവ് പുത്രന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, നീ സത്താണ്. ആ ബോധത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ മറ്റുള്ളത് സഹജമാകുന്നത്, അതുപോലെ ഇത് സഹജമായിക്കോളും. അതേത് നിമിഷമാണ് എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്താനും നോക്കത്തില്ല. സഹജമായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല. പുരുഷനോട് ചോദിക്കുക, നീ എന്നു മുതൽ പുരുഷനായി? ഉത്തരം പറയാൻ കഴിയില്ല. സ്വാഭാവികമായി തീരുന്നു ആ ജ്ഞാനം. അതുപോലെ നീ എന്നു മുതൽ മനുഷ്യനായി? സിംഹത്തോട് ചോദിക്കുക, നീ എന്നു മുതൽ സിംഹമായി? ഉത്തരമില്ല. എന്തുകൊണ്ട്? യഥാപ്രജ്ഞം ഹി സംഭവാഹ. എങ്ങനെയാണോ പ്രജ്ഞ, അതിനനുസരിച്ച് ജന്മം എന്നാ പറയുന്നു. ഇവിടെ പ്രജ്ഞ എന്ന് പറയുമ്പോൾ അവന്റെ കർമ്മം, അവന്റെ ജ്ഞാനം, അവന്റെ വാസനകൾ ഇതെല്ലാം ചേരുന്ന ബോധം, അതനുസരിച്ചിട്ടാണ് ജന്മം. ജാഗ്രതയിലേക്ക് വന്നപ്പോ യഥാപ്രജ്ഞം സ്വാമിയായിട്ട് ഉറങ്ങി, ഉണരുമ്പോ സ്വാമിയായി വരുന്നു സഹജമായിട്ട്. ഇന്ന പേരോടുകൂടി ഉറങ്ങി, ഉണരുമ്പോ അതോ പേരോടുകൂടി ഉണ്ട്, ഉണരുമ്പോ പേര് മാറുന്നില്ലല്ലോ. അതിനുള്ള താതാത്മ്യം പ്രാപിച്ചു സഹജമായി. സഹജമാവണം. അപ്പോ ഒരാൾ സന്യാസം സ്വീകരിച്ച് പേര് മാറ്റി, പുതിയ പേരായി, ഉറങ്ങി ഉണർന്നു, ഉണർന്ന് പഴയ പേരിലായിരിക്കും. പക്ഷെ അത് സഹജമായാൽ ആ പേര് അയാളുടെ മനസ്സിനോടും വാക്കിനോടും കർമ്മത്തോടും എല്ലാം താതാന്മ്യം പ്രാപിച്ചാൽ പിന്നെ ഉണരുമ്പോഴും അതിന് മാറ്റം വരുന്നുണ്ട്. ആ പേരിൽ തന്നെയാണ് ഉണരുന്നത്. മറ്റൊരു പേരയാൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല, താതാത്മ്യപ്പെടാൻ കഴിയുന്നില്ല. അവിടെയെല്ലാം നമ്മൾ കാണിക്കുന്ന താതാത്മ്യത്തെയാണ്. അതനുസരിച്ചാണ് ജന്മം എന്ന് പറഞ്ഞാൽ ജാഗ്രതയുടെ യഥാപ്രജ്ഞ. സുഷുപ്തിക്ക് മുമ്പ് ഏതെല്ലാം ഭാവത്തിലായിരുന്നു, സുഷുപ്തി കഴിഞ്ഞ് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതേ ഭാവത്തിൽ തന്നെ വരുന്നു. ഇതിശക്തിയന്തര താ പ്രജ യസ്മിൻ പ്രവിശ്യ പുനരാവിർഭവന്തി. അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് പ്രവേശിച്ച് വീണ്ടും ആവിർഭവിക്കുന്നു. പോയതുപോലെ തിരിച്ചു വരുന്നു. സദ്ബോധത്തോടുകൂടി പോയാൽ അതേ ബോധത്തിൽ തന്നെ തിരിച്ചു വരുന്നു. വ്യത്യാസമുണ്ട്. മറ്റു ബോധങ്ങളെല്ലാം ശരീര മനസ്സുകളെ ആശ്രയിച്ചുള്ള ബോധമാണ്. ഇതങ്ങനെയല്ല, കേവലം സത്തിനെ ആശ്രയിച്ചുള്ള ബോധം. സത്തിനെ ആശ്രയിച്ചുള്ള ബോധത്തിൽ വന്നാൽ എന്താ വ്യത്യാസം? ശരീരാദികളെ ആശ്രയിച്ചുള്ള ആ ബോധം, ആ ബോധത്തിൽ ഉറങ്ങി ഉണർന്നു വരുമ്പോൾ വീണ്ടും ശരീരാദികളെ ആശ്രയിച്ചുള്ള ആ നാനാത്വ ബോധത്തിൽ അതിൽ തന്നെ നിൽക്കുന്നു. ആ നാനാത്വ ബോധമാണ് ജനന മരണാദി ഭാവനകളെന്ന് ആ ഭാവനയിൽ തന്നെ നിൽക്കുന്നു. മറിച്ച് സദ്ബോധത്തിലാണെങ്കിലോ ഉണർന്നു വന്നു കഴിഞ്ഞാൽ ആ നാനാത്വ ബോധത്തിലല്ല, ജനന മരണാദി ഭാവനകളിലല്ല, കേവല സദ്ബോധത്തിൽ, കേവല സന്മാത്രം. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനാണ് വേറൊരു തരത്തിൽ പറയുന്നത്, അവിടെ അധ്യാസം നശിക്കുന്നു, മിഥ്യാജ്ഞാനം നശിക്കുന്നു, അജ്ഞാനം നശിക്കുന്നു എന്നെല്ലാം പറയുന്ന ഇക്കാര്യം തന്നെയാണ്. അതിന് സഹജമായാൽ അത് പോകുന്നില്ല എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവന്റെ സദ്ബോധം വന്നു കഴിഞ്ഞാൽ ഉണരുമ്പോഴും സദ്ബോധത്തോടുകൂടി തന്നെ ഉണരുന്നു. ഏതു ഇതോ അന്യേ സത്സത്യ ആത്മാഭിസന്ധ അണുഭാവം. എം അണുഭാവം സദാത്മാനം പ്രവിശ്യ നാവർത്തന്തേ. ഇനി ആ സദ്ഭാവത്തെ പ്രാപിച്ചാലോ നാവർത്തന്തേ, അവനാവർത്തനമില്ല, തിരിച്ചു വരവില്ല. അവൻ ജാഗ്രതയിലേക്ക് വരുന്നില്ല എന്നാണ്. അവൻ ജാഗ്രതയിൽ നിന്നല്ല പോയത്, അതുകൊണ്ട് ജാഗ്രതയിലേക്ക് വരുന്നില്ല. അതെന്താ വ്യത്യാസം? ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശരീരഭാവം, ഈ ശരീരഭാവത്തോടുകൂടി ചേർന്ന് വരുന്ന മറ്റ് വൈകാരിക ഭാവങ്ങളെല്ലാം കൊണ്ടാക്കുന്നു. അതാണ് നമ്മുടെ ഈ ജാഗ്രത. സദ്ഭാവമുള്ള ജാഗ്രത അല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ജാഗ്രത നമുക്ക് പരിചയമാണ്. പരാജാഗ്രത എന്ന് പറയുന്ന അതല്ല. അതുകൊണ്ട് ഈ ജാഗ്രത നിന്ന് പോകുന്നവൻ ഈ ജാഗ്രതയിലേക്ക് വരും. സജ്ഞാനത എന്ന് പറയുന്നത് പരാജാഗ്രത, പരിചയമുള്ളതല്ല. ഈ ജാഗ്രത സിംഹത്തിനും മൃഗത്തിനും വരാഹത്തിനും ഒക്കെ പരിചയമുള്ള ജാഗ്രതയാണ്. ശരീര താതാത്മ്യമുള്ള ഈ ജാഗ്രത, അവിടെ ശരീര താതാത്മ്യത്തെ നിഷേധിച്ച് സത്താതാത്മ്യമാണ്. അപ്പൊ അതിന് ജാഗ്രത നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് പരിചയമില്ലാത്തൊരു അനുഭവമാണ്. ആ സദ്ബോധത്തിൽ ആണ് അവൻ ഉറങ്ങുന്നതെങ്കിൽ ഇത് എന്നെ സത് സത്യ അഭിസംബന്ധി സത് സത്യനിശ്ചയം ആ ബോധത്തിൽ ഈ സൂക്ഷ്മഭാവത്തെ സദാത്മാനം അണിമാനം എന്നെല്ലാം നമ്മൾ പറഞ്ഞു പ്രവേശ്യ അതിലേക്ക് പ്രവേശിക്കുന്നു. അവൻ പിന്നീട് ജാഗ്രതയിലേക്ക് വരുന്നില്ല. അവൻ പരാജാഗ്രതയിലാണ്. അവൻ പോയത് പരാജാഗ്രതയിലേക്ക്, തിരിച്ചവൻ വരുന്നതും പരാജാഗ്രതയിലേക്ക്. ഞാൻ ആവർത്തിക്കില്ല. ജന്മമില്ല എന്നുള്ള അർത്ഥവും പറയാം, രണ്ടു തരത്തിലും പറയാം. സയേഷോ അണിമ ഇത്യാദി വ്യാഖ്യാതം, അതിനെയാണ് മുമ്പും പറഞ്ഞത്. സയേഷോ അണിമ ഏതദാത്മീവിധം സർവം, ഏതദാത്മീ സദാ സത്സ്വരൂപം ഇതം സർവം. അവനവിടെ പ്രത്യേകിച്ച് ഒന്നിനും നിഷേധിക്കേണ്ട കാര്യമില്ല, അംഗീകരിക്കേണ്ട കാര്യമില്ല, ത്യജിക്കേണ്ട കാര്യമില്ല, സ്വീകരിക്കേണ്ട കാര്യമില്ല. ഏതദാത്മീം ഏതസ്വരൂപം തത്സത്യം സ ആത്മാ, അതാണ് നിന്റെ സ്വരൂപം, അതാണ് സത്യം. തത്വമസി ചെയ്തു, അതാണ് നീ. തത് ആ സത്താണ് നീ. ത്വം സദസ്തി, നീ ആ സത്താകുന്നു എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. സദ്ഭാവത്തിൽ പോയാൽ, സുഷുപ്തിയിലേക്ക് പോയാൽ സദ്ഭാവത്തിൽ തിരിച്ചു വരും. അതിന് ആവർത്തനമെന്ന് പറയാൻ പറ്റില്ല. മാറ്റം സംഭവിക്കുന്നതുകൊണ്ടാണ് ആവർത്തനമെന്ന് പറയുന്നത്. ഒന്ന് ആവർത്തനത്തെ കൂടെ പറഞ്ഞു. ആവർത്തനം എന്ന് പറയുന്നത് പരിണാമമാണ്. ഈ ജാഗ്രത ഇത് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ജാഗ്രതയിൽ തന്നെ ജാഗ്രത ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പല രൂപത്തിൽ പല ഭാവത്തിൽ സുഷുപ്തിയിലേക്ക് പോകുന്നു. അവിടെ എല്ലാം ഉപേക്ഷിക്കുന്നു, വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. സദ്ഭാവത്തിൽ ആവർത്തിയില്ല. അതുകൊണ്ടത് ഏകരൂപം, സത്യേകരൂപമാണ്. അപ്പൊ അതിന് പരിണമിക്കാൻ പറ്റത്തില്ല. പരിണമിക്കുക എന്ന് വെച്ചാൽ പല രൂപത്തെ പ്രാപിക്കാതെ പറ്റുന്നില്ല. സദ്രൂപത്തിൽ തന്നെ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. വ്യവഹാരം അസദ്ബോധത്തിൽ നടന്നുകൊള്ളും. അതിനെ വ്യവഹാരത്തെ സാധൂകരിക്കുന്നതാണ് സദ്ഭവം, വ്യവഹാരത്തെ നിഷേധിക്കുന്നതല്ല. നമുക്കറിയാം നമ്മുടെ സർവവ്യവഹാരത്തിനും ആ ഉണ്മയുണ്ട്, അസത്യ. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സർവവ്യവഹാരങ്ങൾ, വ്യവഹാരങ്ങളെ നിലനിർത്തുന്ന ഉണ്മയാണ് അസ്ത്യസ്ഥി എന്നുള്ള ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവവ്യവഹാരങ്ങളും നാസ്തിത്വ വ്യവഹാരം പോലും. സത്തിനെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നുണ്ടെങ്കിൽ അത് സദ്ബോധത്തിനും അവ്യവഹാരം നടക്കും. സദ്ബോധത്തിനും അതിന്റെ വ്യവഹാരത്തിന്റെ ആശ്രയം മാറുന്നില്ലല്ലോ. ഇപ്പോൾ വ്യവഹാരശൂന്യത, വ്യവഹാര അഭാവം ഈ സദ്ബോധമുള്ളവനിൽ സംഭവിക്കുന്നില്ല. പിന്നെ വ്യവഹാര അഭാവത്തെയും മറ്റും വിധിച്ചത് ഈ സദ്ബോധത്തിൽ ഒരാൾക്ക് പ്രതിഷ്ഠിതനാകാൻ വേണ്ട ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. മറിച്ച് സദ്ബോധം കൊണ്ട് വ്യവഹാരത്തിന് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമെന്ന് കരുതാൻ നിവൃത്തിയില്ല. സദ്ബോധത്തിൽ വ്യവഹാരം നടന്നുകൊണ്ടേയിരിക്കും. സദ്ബോധത്തെ വിസ്മരിക്കാനോ മറക്കാനോ ഒന്നും വേണ്ടി വരുന്നില്ല. അതാണ് സത്സത്യാത്മാഭിസന്ത് എന്ന് പറയുന്നത്. ആ ബോധം, ബോധം നിശ്ചയരൂപത്തിലുള്ളതാണ്. അതിൽ അജ്ഞാന സംശയങ്ങളെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം അപരോക്ഷമായിരിക്കുന്ന ജ്ഞാനത്തിൽ മറ്റുള്ളവരെ കൽപ്പിക്കുകയാണ്. ആ സൺബോധം കൊണ്ട് ആ കൽപ്പനകൾ മാറുന്നു, പരിണാമം ഇല്ലാതാകുന്നു, ആവർത്തിയും സംഭവിക്കുന്നില്ല. ആവർത്തന്തേ സേഷോണിമോ, ഇതതിന്റെ സൂക്ഷ്മതയാണ്. യഥാലോകേ സുഖിയേ ഗൃഹേ സുപ്ത ഉത്ഥായം ഗ്രാമാന്തരം ഗതു ജാനാതി സുഗ്രഹാത് ആഗതോ അസ്മിത്യേവം സദാഗതോ അസ്മീതി ജന്തുനാം കസ്മാത് വിജ്ഞാനം ന ഭവതി ഇതി ഭൂയേവ മാ ഭഗവാൻ വിജ്ഞാപയതു ഇത്യുക്തഃ തഥാ സ്വമേതി ഉവാച. ലോകേ സ്വകീയേ ഗൃഹേ സുപ്തഃ, ഒരാൾ തന്റെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഉദ്ധായ ഗ്രാമാന്തരം, രാവിലെ എണീറ്റ് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ജനാദി സ്വഗ്രഹാത് ആഗതോ അസ്മി, അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നു, എന്താണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നു, ഇത്രയും ദൂരത്തിൽ ഗ്രാമത്തിൽ വന്നു എന്നയാൾ ചിന്തിക്കുന്നുണ്ട്. ഏവം സത് ആഗതോ അസ്മീതി ച ജന്തുവിനാം കസ്മാത് ജ്ഞാനം ഭവതി. തന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓർക്കാൻ കഴിയുന്നുണ്ട്, ആ ഞാൻ ഇതുവരെ എന്റെ വീട്ടിലായിരുന്നു, ഉറക്കത്തിലായിരുന്നു ഇത്ര മണിവരെ. അങ്ങനെയാണെങ്കിൽ സത്തിനെ പ്രാപിച്ചല്ലോ. അവിടെ നിന്ന് ഉണർന്നു വന്നപ്പോ എന്തുകൊണ്ട് അറിഞ്ഞില്ല ഞാനിത് അസത്തിൽ നിന്നാണ് വന്നിരുന്നത്? ആരും അറിയുന്നില്ല. ആർക്കും അതൊട്ട് അറിയാൻ കഴിയുന്നുമില്ല. എന്നാൽ എല്ലാവരും ആ സത്തിനോട് താതാത്മ്യപ്പെട്ട് സത്തായി തന്നെ ഇരിക്കുന്നുണ്ട്. അത് പറയുന്നതിന് താല്പര്യം അത് ജാഗ്രത സംഭവിക്കണം. സത്തിനോട് ഏകീഭവിച്ചിട്ട് സത്തിൽ നിന്നൊരു ജ്ഞാനവുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാരണം അവിടെ സത്ത് മാത്രമേ ഉള്ളൂ. അവിടെ സ്മരിക്കാൻ കർണങ്ങളൊന്നുമില്ല. മനസ്സുൾപ്പെടെയുള്ള ജീവൻ തന്നെ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓർത്തു വരാൻ പറ്റില്ല. ആണ് സതിസമ്പദ്ധിനവിദു സതിസമ്പദ്ധ്യാമഹേ എന്നും കൂടെ പറഞ്ഞ മുമ്പ് പറഞ്ഞ അതാണ്. കസ്മാ വിജ്ഞാനം എന്ന ബോധി, എന്തുകൊണ്ട് ആ വിജ്ഞാനം സംഭവിക്കുന്നില്ല? അവിടെ പ്രത്യേകിച്ച് ഒരു വിജ്ഞാനം സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു വിജ്ഞാനം സംഭവിച്ചാൽ നമുക്ക് തന്നെ ഓർക്കാൻ പറ്റും. ഒരു വിജ്ഞാനം സംഭവിച്ചില്ലെങ്കിലും സുഹൃത്തിൽ എന്ത് വിജ്ഞാനം സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ജാഗ്രത വരുമ്പോൾ വിശേഷം ഓർക്കാൻ കഴിയുന്നില്ല. അതാണ് പറയുന്നത്. കസ്മാ വിജ്ഞാനം എന്നാ ഭവതി, അവിടെ വിജ്ഞാനം സംഭവിച്ചില്ല, പിന്നെ നിങ്ങൾ ഓർക്കും. മറിച്ച് എന്തൊക്കെ വിജ്ഞാനങ്ങളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം അവിടെ വിലയിച്ചു എന്നേ ഉള്ളൂ. ശേഷിച്ച വിജ്ഞാനമാണ് അത്, ഓർക്കത്തക്ക വിജ്ഞാനമല്ല, വിജ്ഞാനസ്വരൂപമാണ്. മറിച്ച് ജാഗ്രതയിൽ ആ വിജ്ഞാന സ്വരൂപത്തെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയിലൊന്നും വേണ്ട. സുഷുപ്തിയിൽ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലൊരു വ്യത്യാസമില്ല. സുഷുപ്തിയിൽ വ്യത്യാസം വരാൻ വഴിയില്ല. എന്തുകൊണ്ട്? ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം ജാഗ്രതയാണ്. ഈ ജാഗ്രത ഭേദത്തെ ആശ്രയിച്ചാണ് ജ്ഞാനി അജ്ഞാനി എന്ന് പറയുന്ന വ്യവഹാരം നടക്കുന്നത്. സുഷുപ്തിയിൽ ആ ഭേദമില്ല, അതുകൊണ്ട് അവിടെ വ്യവഹാരവുമില്ല. പിന്നെ അവിടെ കേവലം സത്ത് മാത്രം. ഇപ്പൊ കൊണ്ടെന്ന് വരുമ്പോ എങ്ങനെ ഞാൻ സത്താണ് ഞാൻ ആത്മാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും? സാധ്യമല്ല. മറിച്ച് ജാഗ്രതയിൽ ആ ഞാനോ ഉണ്ടായാൽ ഉണർന്നു നിന്നാ പറയാം ഞാൻ സത്താണ് അഹം ബ്രഹ്മാസ്മി. ജാഗ്രതയിൽ നിന്ന് ജാഗ്രതയിലേക്ക് പോകുന്ന ജ്ഞാനമാണ്, ജാഗ്രതയിൽ നിന്ന് സുഷുപ്തി പോയിട്ട് തിരിച്ച് ജാഗ്രതയിലേക്ക് വരുന്ന ജ്ഞാനമല്ല. ആ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊരു വിലക്ഷണമായ ജാഗ്രതയാണ്. അതുകൊണ്ടാണ് അതിനെ പരാജാഗ്രത എന്ന് പറയുന്നത്. സത്യം നമ്മൾ ചിലപ്പോൾ ആവർത്തിക്കും, അത് താല്പര്യം അതല്ല. അപ്പൊ സദ്ബോധത്തോടുകൂടി ഉറങ്ങിയാൽ മാത്രമേ അത് സാധിക്കൂ. സദ്ബോധത്തോടുകൂടി ജാഗ്രതയിൽ വ്യവഹരിക്കാൻ സാധിക്കൂ. ഈ ജാഗ്രത അങ്ങനെ സദ്ബോധത്തോടുകൂടി വിവരിച്ചാൽ അടുത്ത ജാഗ്രതത്തിലും അതേ തരത്തിൽ വ്യവഹരിക്കാം. എന്റെ യുക്തി കൂടെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. മനുഷ്യനാണെന്നുള്ള ബോധം ഇതിൽ വ്യവഹരിച്ച് ഉറങ്ങുമ്പോൾ അത് മറക്കാതിരിക്കുന്നത് പോലെ താൻ സത്താണ് എന്നുള്ള ബോധത്തിൽ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കുന്നില്ല. സർവ്വജന്തുക്കൾക്കും എന്തുകൊണ്ട് അഭിജ്ഞാനം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചതിന് സ്പഷ്ടമാണ്. എന്തുകൊണ്ട് സർവ്വജന്തുക്കളും ഈ ജാഗ്രതയിൽ സത്താണെന്ന് അറിയുന്നില്ല. ഒരാൾ പറയണം, സത്സംഗം എല്ലാം കേട്ടു എനിക്ക് ബോധ്യമായി ഞാൻ സത്താണ്, ഈ ജാഗ്രതയിൽ ബോധിച്ചു, സുഷുപ്തിയിലേക്ക് പോയി അവിടെ എല്ലാം വിസ്മരിച്ചു, സതിസംബന്ധിന ഇതൊന്നും അറിയുന്നില്ല, അടുത്ത ജാഗ്രതയിലേക്ക് പോയി, അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് മറന്നുപോയി. എന്ന് പറഞ്ഞാലോ ശരിയല്ല. എന്തുകൊണ്ട് ഈ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയത് സത്വം എന്നുള്ള ബോധത്തോടുകൂടിയല്ല, ആ സ്വാമി എന്നുള്ള ബോധത്തോടുകൂടി പോയിരിക്കും. ഗുരു എന്നുള്ള ബോധത്തിൽ പോയി, ശിഷ്യൻ എന്നുള്ള ബോധത്തിൽ പോവാം, ജിജ്ഞാസു എന്നുള്ള ബോധത്തിൽ പോവാം, പുരുഷ സ്ത്രീ ഈ ബോധത്തിലെല്ലാം പോവാം. തിരിച്ചു വന്നാൽ അതുപോലെ തന്നെ. അപ്പോ സത്സംഗം ആവർത്തിച്ചിട്ടോ സത്വം എന്നുള്ള ബോധം വന്നില്ല, അതാ തകരാറ്. ആ ബോധത്തിലെത്തിയില്ല. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ ബോധത്തിൽ തുടരാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഉണ്ടാകാത്തതിന് പല ദോഷങ്ങളും പല തടസ്സങ്ങളും കാണും. ശ്രവിച്ചു പക്ഷെ താല്പര്യം മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. വൈസത്തെന്നുള്ള ബോധം അതപ്പോ എങ്ങനെയിരിക്കും? ചോദ്യത്തിന്റെ ആവശ്യമില്ല. താൻ ഞാനിയാണോ എന്ന് വേറൊരാളെ പോയി ചോദിക്കും പോലെ തിരിച്ചറിവിന്റെ ആവശ്യമില്ല. സ്വയം അതിന് സക്ഷമമാണ്. സദ്ബോധം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നു. സദ്ബോധത്തെ പ്രകാശിപ്പിക്കുകയും രണ്ടാമതൊരു ബോധമില്ല. അതിനെ പ്രകാശിപ്പിക്കുന്നത് പര്യാപ്തമാണ്, സ്വയം പ്രകാശമാണ്. അതാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ അതാ വിശദീകരിക്കുന്നു. കാരണം ഇത്തരം ചെറിയ സംശയങ്ങൾ വീണ്ടും ഉണ്ട്. അതെങ്ങനെ സംഭവിക്കും? സദ്ബോധത്തിൽ സംശയങ്ങളില്ല, അത് വരാൻ വഴിയില്ല. മറ്റു പ്രപഞ്ചബോധത്തിൽ ഇരിക്കുന്നതുകൊണ്ട് സംശയം വരുന്നു. അതുകൊണ്ട് പറയുന്നു ഭൂയൈവ മാ ഭഗവാൻ വിജ്ഞാപയതി. വീണ്ടും എന്നെ ഒന്നുകൂടി ബോധിപ്പിക്കണം. ഞാൻ സത്ബോധത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അതിൽ പ്രപഞ്ചബോധമുണ്ട്. അപ്പൊ ആ പ്രപഞ്ചബോധം മാറി അതിന്റെ സ്ഥാനത്ത് സദ്ബോധം വരണം. ഉറങ്ങാൻ പോകുമ്പോൾ സദ്ബോധത്തോടുകൂടി തന്നെ ഉറങ്ങണം. ഉണരുമ്പോൾ ആ സദ്ബോധത്തോടുകൂടി തന്നെ ഉണരണം. അത് കഴിയാതിരുന്നാൽ എന്തോ തകരാറുണ്ടെന്ന്, ശരീരബോധം ഉണ്ടെന്ന്, മനുഷ്യത്വബോധം ഉണ്ടെന്ന്, അല്ലെങ്കിൽ മൃഗബോധം ഉണ്ടെന്ന്. അതുകൊണ്ട് ചോദിക്കുന്നു, ഭൂയേവമ്മ ഭഗവാൻ വിജ്ഞാപയതു. വീണ്ടും എന്നെ അതൊന്നുകൂടി മനസ്സിലാക്കി തന്നെ ബോധിപ്പിക്കണം. കാരണം വിപരീത വാസന ദൃഢമായിരിക്കും. ഈ പ്രപഞ്ചവാസന, ശരീര ബോധം ഇതെല്ലാം ദൃഢമായിരിക്കും. അതിന്റെ സ്ഥാനത്ത് സദ്ബോധം വരണം. ഭൂയേവമ്മ ഭഗവാൻ വിജ്ഞാപയതു തഥാ സ്വമേതി പോലെ. പിതാവ് ക്ഷമയോടുകൂടി ഇത്രയും തവണ ഇത് ആവർത്തിച്ചിട്ട് വീണ്ടും പറയണേ, ശരി, നീ വീണ്ടും ശ്രമിക്കും, വീണ്ടും ശ്രമിക്കും, ബോധം വരണ്ടേ, കേട്ടതുകൊണ്ടായില്ലല്ലോ.